ശക്തിയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരമായിരിക്കും ഉള്ളത്. വാട്ട് ഇസ് ദ മോസ്റ്റ് പവർഫുൾ തിങ് ഏറ്റവും ശക്തിയേറിയതെന്താണെന്ന്. ആറ്റം ബോംബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നശീകരണ ശേഷി ഉള്ളതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഒരു ബോംബ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ എല്ലാം ശക്തികൾക്കൊരു പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതാണ്. ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതാണ്. അപ്പോൾ ദൈവത്തിന് ബലഹീനതയുണ്ടോ? ഇസ് ഗോഡ് ഹാസ് എനി വീക്ക്നെസ്? ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? ചിലർ പറയുന്നു അവരാണ് ദൈവത്തിന്റെ ബലഹീനത, ഞാനാണ് ദൈവത്തിന്റെ ബലഹീനത. അതിന്റെ പിന്നിൽ ഉള്ള ദൈവത്തിന്റെ ബലഹീനതയുടെ ആഴത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബലഹീനത ദൈവത്തിന്റെ സ്നേഹമാണ്. ദ വീക്ക്നെസ് ഓഫ് ഗോഡ് ഈസ് ഹിസ് ലവ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തിയേറിയതാണ്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് തുല്യമായി അതിന്റെ മുകളിൽ ഒരു ശക്തിയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിലും ബലമേറിയ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല ദൈവ സ്നേഹത്തിന്. കാരണം എന്തുകൊണ്ടാണ് അതൊരു ബലഹീനതയായി തീരുന്നത്? എന്തുകൊണ്ടാണ് അതൊരു വീക്ക്നെസ് ആയി തീരുന്നത്? കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ക്രൂശിൽ കണ്ടെത്താത്രത്തോളം കാലം അതൊരു ബലഹീനതയാണ്. ഒരുവൻ ക്രൂശിനെ കണ്ടാൽ ആ ബലഹീനതയിലെ തികഞ്ഞു വരുന്ന ശക്തി എന്താണെന്ന് അവൻ തിരിച്ചറിയും. ക്രൂശിനെ കാണാത്രത്തോളം കാലം സ്നേഹം ബലഹീനമാണ്. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഇത്രയധികം ശക്തിയുള്ള മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ കൽപ്പനകളെല്ലാം ആ സ്നേഹത്തിൽ മാത്രമാക്കി ദൈവം ഒതുക്കി. പഴയ നിയമത്തിൽ 613 പ്രമാണങ്ങൾ കൊടുത്ത ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവരോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ലവ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിലാണ് ആ കൽപ്പനയെ കുറിച്ച് നാം വായിക്കുന്നത്. മാത്യു 22 അതിന്റെ 39 നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22:39.
കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
കർത്താവ് കൊടുത്ത കൽപ്പനകളുടെ രണ്ട് തലങ്ങളാണ് നാം കാണുന്നത്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം. രണ്ട്, മനുഷ്യർ തമ്മിലുമുള്ള ബന്ധം. ഒരു ക്രോസ് പോലെ, ഒരു ക്രൂശിന് ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ടുള്ള ഒന്നുണ്ട്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹം, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലും സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഏറ്റവും അധികം മെസ്സേജ് പറയാൻ പ്രയാസമുള്ള കാര്യവും ദൈവസ്നേഹത്തെ കുറിച്ചാണ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടെൽ എ മെസ്സേജ്, ഒരു സന്ദേശം പറയാൻ. കാരണം ജീവന്റെ നിറവില്ലാതെ നമുക്കൊരിക്കലും അത് പറയാൻ കഴിയത്തില്ല. ദൈവസ്നേഹം, ദൈവസ്നേഹം ഒരിക്കലും നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചറിയാതെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പൊള്ള വാക്കുകളായി തീരും. കാരണം ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് ദൈവസഭകളിൽ മാത്രമല്ല, പുറത്തുള്ള ആത്മീയ ഗുരുക്കന്മാർ എന്ന് പറയുന്നവരെല്ലാം പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ലവ്, സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം എന്നെല്ലാം പറയുമ്പോഴും ക്രിസ്തുവിൽ മാത്രമേ അതിന്റെ പൂർത്തീകരണം നാം കാണുന്നുള്ളൂ, വേറെ ഒരിടത്ത് നമ്മൾ കാണത്തില്ല. ക്രൂശിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ ക്രൂശ് പറയാതെ ഒരിക്കലും ദൈവസ്നേഹത്തെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊള്ള വാക്കായി തോരും, യാതൊരു ശക്തിയും ഇല്ലാത്തതായി തീരും. കുറെ വാക്കുകൾ പുസ്തകം പറയുന്ന പോലെ ഞങ്ങളുടെ വചനം വെറും വാക്കുകളായിട്ടല്ല, ആത്മാവോടും ശക്തിയോടും കൂടിയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. അതിന്റെ ശക്തി എന്ന് പറയുന്നത് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്, ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഇൻസൈഡ്. അകത്തുനിന്ന് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുന്ന ഒന്ന് ക്രൂശിലെ സ്നേഹം മാത്രമാണ്. അപ്പോൾ അതിന്റെ ധ്യാനം ഒരിക്കലും ഒരിക്കലും ഒരു ബോറടി ആകത്തില്ല. എത്രമാത്രം കേട്ടാലും വീണ്ടും വീണ്ടും കേട്ടാലും അതൊരിക്കലും നമ്മളത് പൂർണ്ണമായി ഗ്രഹിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിന്റെ ഉയരവും ആഴവും നീളവും വീതിയും എന്നും അളന്ന് നമുക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. പക്ഷേ നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സഭയായി നാം അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ വായിച്ച വചനത്തിലെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല, സാധാരണ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. രണ്ടാമത്തെ കൽപ്പന അതിനോട് സമം, ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയോട് സമമായ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നമ്മൾ പറയുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നാണ് നമ്മുടെ ചിന്തയിൽ എപ്പോഴാണ് വരുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. Shall love your neighbor as yourself. നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ ഈ സ്വസ്നേഹത്തെ കുറിച്ചൊക്കെ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുണ്ട്. നമ്മളെ തന്നെ വെറുത്ത് നമ്മെ തന്നെ സ്നേഹിക്കരുത്. 2 Timothy 3:2 പറയുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ സ്വസ്നേഹികളാകും, തന്നെ തന്നെ സ്നേഹിക്കുന്നവർ. പക്ഷേ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്? നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ആദ്യമേ ഞാൻ എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കാതെ എനിക്ക് വേറൊരു വ്യക്തിയെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ഞാൻ പറയട്ടെ. എന്നെ തന്നെ ഞാൻ സ്നേഹിക്കാതെ വേറൊരു വ്യക്തിയെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അനേകർ കടന്നുപോകുന്ന ഒരു പ്രശ്നമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ അപകർഷതാബോധം, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ എന്തോ ചെറിയ ഒരാളാണ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാനൊന്നുമല്ല, അവരെല്ലാം, എനിക്ക് പല ഒത്തിരി കുറവുകളുണ്ട്. നമ്മുടെ തന്നെ ശരീര ഘടനയെ കുറിച്ച് ഒരു നെഗറ്റീവായി ചിന്തിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്താണ് നമ്മൾ ചിന്തിക്കും? അല്ല, ആ വ്യക്തിയോളം പൊക്കമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അത്രയധികം വണ്ണമില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു, ആ മൂക്കിന്റെ ഷേപ്പ് ഒരിച്ചിരിയും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ആ തലമുടി ഒരിച്ചിരിയും കൂടെ ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഇതെല്ലാം നമ്മൾ ചെയ്ത് കടന്നു പോകുന്നതാണ്. എന്നാൽ ദൈവം എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഭയങ്കരവും അതിശയകരവുമായി. എത്ര എത്ര നിങ്ങൾ ചിന്തിക്കുക, ദൈവം സൃഷ്ടിച്ച മനുഷ്യരെല്ലാം ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മനുഷ്യനല്ല ഈ മാസ് പ്രൊഡക്ഷന്റെ ആൾക്കാരാണ്, ഒരു കാര്യം ഉണ്ടാക്കിയാൽ അതേപോലെ തന്നെ ഇരിക്കുന്ന മില്യൻസ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മനുഷ്യരെല്ലാവരും അല്ലേ, പുരുഷന്മാരെല്ലാം കാണാൻ ഒരുപോലെ, സ്ത്രീകളെല്ലാം കാണാൻ ഒരേ രീതിയിൽ. എന്തൊരു ബോറായിരിക്കും അല്ലെ, എന്തൊരു ബോറായിരിക്കും. ദൈവം വളരെ വെറൈറ്റിയുടെ ആളാണ്, എത്ര ജ്ഞാനത്തോടെ അല്ലേ, അവൻ ജ്ഞാനത്തോടെ ആകാശത്ത് സൃഷ്ടിച്ചെങ്കിൽ അതിൽ എത്രയോ വലിയ ജ്ഞാനത്തോടെയാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ മാസ്റ്റർ ഡിസൈനർ ദൈവമാണ്. എന്താണ്, ഒത്തിരി അവാർഡുകളൊക്കെ, ഡിസൈൻ അവാർഡുകളൊക്കെ കിട്ടുന്ന അനേകരുണ്ട്, പക്ഷേ നമ്മുടെ ദൈവത്തോളം മാസ്റ്റർ ഡിസൈനർ വേറെ ആരും ആരുമില്ല. നിങ്ങൾ ചിന്തിക്കുക, ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയ രണ്ട് കണ്ണ്, ഒരു മൂക്ക്, ഒരു വായ, അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഷേപ്പ്, അത് മൂന്നോ നാലോ ഘടകങ്ങളെ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഇത്ര ഘടകങ്ങൾ കൊണ്ട് ദൈവം കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ചുവെങ്കിലും രണ്ടുപേർ ഒരുപോലെയല്ല. ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് ഉള്ളൂ, പക്ഷേ അതുകൊണ്ട് തന്നെ ദൈവം എത്ര വ്യത്യസ്തമായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, എത്ര വ്യത്യസ്തമായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നാലഞ്ച് കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന എത്ര തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളെ, ഓപ്ഷൻസെ അകത്തു നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ഒരു നാലഞ്ച് കാര്യങ്ങൾ. പക്ഷെ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എത്ര വെറൈറ്റി, എത്ര വ്യത്യസ്തതയുള്ളവരായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും അവന്റെ കൈപ്പണിയാണെന്ന് എഴുതിയിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ. അവന്റെ കൈപ്പണി, അവന്റെ, അവൻ മെനഞ്ഞുണ്ടാക്കിയതാണ്. ആദത്തെ ദൈവം മണ്ണിൽ നിന്ന് സ്വന്തം കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കി, മറ്റൊരു സൃഷ്ടിയെയും ദൈവം കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാത്രമുണ്ടായി. പക്ഷേ ദൈവം മനുഷ്യനെ സ്വന്തം കരങ്ങൾ കൊണ്ട്, നാം ഓരോരുത്തരും അവന്റെ കരവേലയാണ്, ഒരു ഒരു ക്രാഫ്റ്റ്. എത്ര യുണീക്കാണെന്നറിയാവോ. അപ്പൊ ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ അത്ര വിലയേറിയതായിട്ട് കാണുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ ദൈവം നമ്മളെ കാണുന്നത് പോലെ നാമും നമ്മെ കാണാൻ പഠിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആ ഒരു സത്യമാണ് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. അത് കാണാതെ എന്നെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ അപർഷത ബോധം എന്ന് പറയുന്നത്. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു അപകർഷത ബോധത്തിലായിരിക്കും. എന്നാൽ ഞാൻ എന്നെ തന്നെ ദൈവം കാണുന്ന കാഴ്ചപ്പാടിൽ കാണുവാൻ തുടങ്ങിയാൽ, ഞാൻ ദൈവത്തിന്റെ ഒരു കരവേലയാണ്, കൈപ്പണിയാണെന്ന് കാണാൻ തുടങ്ങിയാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. പക്ഷെ അത് തിരിച്ചറിയണം. അതിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് സ്വസ്നേഹികൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഞാൻ എന്നെ തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, മറ്റുള്ളവരെ ഒട്ടും സ്നേഹിക്കാത്ത ഒരു അവസ്ഥയാണ് സ്വസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടം കൊണ്ട് നിൽക്കരുത്, പക്ഷെ അവിടെ തുടങ്ങിയാലേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. നാം ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബോധമില്ലാത്ത ഒരാൾ ഇതൊന്നും ചെയ്യത്തില്ല. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം വൃത്തിയായി നടക്കുന്നത്. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നാം നടക്കുന്നത്. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം വിശ്രമമെടുക്കുന്നത്. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അസുഖം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്ന അനവധി കാര്യങ്ങൾ നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാം ചെയ്യുന്നത്. നമ്മെ തന്നെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി ഇതൊന്നും ചെയ്യത്തില്ല അല്ലെ. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന വ്യക്തികളുണ്ടല്ലേ, മദ്യപാനത്തിലൂടെയോ പുകവലിയുടെയോ മറ്റ് ഡ്രഗ്സിലൂടെയോ ഒക്കെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്. അവർ തന്നെ തന്നെ സ്നേഹിക്കാത്തവരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന അനവധി കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത് നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതില്ലെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ പോലെ നീ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ നീ നിന്നെ നിനക്ക് എത്രമാത്രം ഭക്ഷണം കൊടുത്ത് നിന്റെ ശരീരത്തെ നീ ബലത്തോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നോ അതുപോലെ നീ മറ്റുള്ളവരെ സൂക്ഷിക്കണം. നീ എത്രമാത്രം നല്ല വസ്ത്രം ധരിച്ച് നീ നടക്കുന്നുവോ, വൃത്തിയോടെ നടക്കുന്നു, അതുപോലെ മറ്റുള്ളവരെ. ഇപ്പം രോഗികളെ ശുശ്രൂഷിക്കുന്നതിന്റെ പിന്നിലുള്ള മനോഭാവം എന്താ അല്ലെ? നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി പേർ അല്ലെ കുഷ്ഠരോഗികളെയും സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരെയൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന, അവരെ കഴുകി വെടിപ്പാക്കി അല്ലെ, നല്ല വസ്ത്രമൊക്കെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണവും എല്ലാം കൊടുത്ത്, അതിന്റെ പിന്നിൽ നടക്കുന്ന എന്താണെന്നറിയോ? നിന്നെ പോലെ കൂട്ടുകാരനെ. കാരണം വൃത്തികേടായി നടക്കുന്ന ഒരു വ്യക്തി, ഒരാള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ വളരെ അയാള് വേറൊരാളെ ശുശ്രൂഷിക്കാൻ അയാൾക്ക് കഴിയൂ? തന്നെ തന്നെ ആദ്യമേ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ വേറൊരാളെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. ഡോക്ടർമാര് നിങ്ങൾ പോകുമ്പം വളരെ മോശമായ രീതിയിലാണ് ഡോക്ടറെ കാണുന്നതെങ്കിൽ പിന്നെ ആ ഡോക്ടറെ അടുത്തേക്കെങ്കിലും പോവോ? പോകത്തില്ല. തന്നെ തന്നെ സൂക്ഷിക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്തേക്ക് നമുക്ക് പോയി എന്തെങ്കിലും നമ്മുടെ രോഗവിവരങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പം കുറച്ചും കൂടെ ഒരു കോട്ട് സ്യൂട്ടൊക്കെ ഇപ്പം ഡോക്ടർമാരൊക്കെ ഇരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ഞാൻ പറഞ്ഞത്, നാം എല്ലാവരും നമ്മെ തന്നെ ഒത്തിരി മേഖലകളിൽ സൂക്ഷിക്കണം. അതായത് ശാരീരിക മേഖലകൾ, നമ്മുടെ മാനസികമായ മേഖലകളിൽ നമ്മളെ തന്നെ നാം സൂക്ഷിക്കുന്നവരാണ്. നമുക്ക് മാനസികമായ വിശ്രമം ആവശ്യമാണ്, മാനസികമായ സന്തോഷം ആവശ്യമാണ് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ പിക്നിക്കുകളൊക്കെ പോകുന്നതും ഏനോ നമുക്കുള്ള ഹോബികളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മാനസികമായും ശാരീരികമായും ആത്മീകമായും നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുപോലെ നാം കൂട്ടുകാരനെ സ്നേഹിക്കണം. നമ്മെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കൂട്ടുകാരനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഇതും വിവാഹ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഇതേ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. എഫേഷ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വചനങ്ങൾ.
ആവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു.
അടുത്ത വചനം.
ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുക എത്ര ചെയ്യുന്നത്. ഉണ്ടോ?
ഇത് ക്രിസ്തുവും സഭയുള്ള ബന്ധത്തിലാണ് പ്രൈമറിലി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഭർത്താക്കന്മാരോട് പറഞ്ഞ അവണ്ണം ഭർത്താക്കന്മാരും ഇരുപത്തിയെട്ട് തങ്ങളുടെ ഭാര്യമാരെ സ്വന്ത ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തിയത്രേ. നാം എന്റെ നിഴല് ക്രിസ്തു തലയും നാം ശരീരവുമായി. അപ്പോൾ ക്രിസ്തു തന്റെ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കുന്നു അല്ലെ? കറ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി. അപ്പൊ നാം നമ്മുടെ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിന്റെ ഒരു ഒരു തുലനമെന്നാണ് ക്രിസ്തു സഭയെ സൂക്ഷിക്കുക. അത് ആത്മീയമായിട്ടാണ് നാം കാണുന്നത്. ഞാൻ ചിന്തിക്കായിരുന്നു, പഴയ നിയമത്തിൽ ദൈവം ലേവിയ പുസ്തകത്തിലൊക്കെ ദൈവം ഒത്തിരി വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. പഴയ നിയമങ്ങൾ വായിച്ച നമുക്ക് അറിയാം, ക്ലീൻലിനെസിനെ കുറിച്ച്, ഇനോ ശാരീരിക വൃത്തിയെക്കുറിച്ച് ഒത്തിരി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളൊക്കെ ഒത്തിരി ഇതൊക്കെ കേട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വന്നതുകൊണ്ട് അതിന്റെ വില അറിയത്തില്ല. വളരെ പ്രാകൃതമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ഇനോ ഇന്ത്യയിലെ തന്നെയുള്ള ചില വില്ലേജുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു ക്ലീൻനെസ് പോലും കാണാം. പക്ഷെ നമ്മുടെ ദൈവം ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവാണ്. നാം എന്നെ തന്നെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ഇന്ന് ഇനോ ഈ ശാസ്ത്രങ്ങളൊക്കെ വൈദ്യശാസ്ത്രവും നമ്മുടെ ഇനോ സയൻസ് എല്ലാം ഡെവലപ്പ് ആയതുകൊണ്ട് ഒത്തിരി ഒത്തിരി അറിവുകൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. എങ്കിലും ഏതു ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യനെയും തന്നെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുവാൻ തന്നെ ദൈവം കൽപ്പനകളെ കൊടുത്തിരുന്നു എന്ന് ലേവിയ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. ഒത്തിരി നിർദ്ദേശങ്ങളുണ്ട്. കാരണം നാം നമ്മുടെ ശരീരത്തെ പൊറ്റി പുലർത്തണം. അതുപോലെ ഇവിടെ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുകയാണ്, ഭാര്യമാരെ അതേപോലെയാണ് പൊറ്റി പുലർത്തേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ മാനസികമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ, നിങ്ങൾ എങ്ങനെ അത് നിറവേറ്റുവാൻ ഉത്സാഹം കാണിക്കുന്നുവോ അതുപോലെ ഭാര്യമാരുടെയും കാര്യങ്ങൾ ഈ ബന്ധത്തിൽ അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതാ സ്നേഹത്തിന്റെ നിറവ് അതാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല, നമ്മെ തന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവെന്ന്. ചിലർ പറയും ആ വ്യക്തി നന്നായിട്ട് നടക്കും, പക്ഷെ എനിക്ക് എന്നെ ഒന്നും നോക്കത്ത് ഇല്ല. ആ വ്യക്തിയുടെ ആവശ്യങ്ങളെല്ലാം നടക്കണം, പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അങ്ങനെ ഒരു വ്യക്തിയെ സ്വസ്നേഹി എന്ന് വിളിക്കും. കാരണം തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും തന്റെ ആവശ്യങ്ങൾക്ക് മാത്രം എല്ലാം നന്നായി നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സ്വസ്നേഹി എന്ന് വിളിക്കും. എന്നാൽ അത് അതിലല്ല കുഴപ്പം. അതുപോലെ മറ്റുള്ളവരെയും കൂട്ടുകാരനെയും സ്നേഹിക്കണമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ ദൈവം ചെയ്യുന്ന ഒരു കാര്യം കുറയ്ക്കണമെന്നല്ല, അല്ല നിങ്ങൾ വരെ മോശമായി നടക്കണമെന്ന്, മോശമായി ഭക്ഷണം കഴിക്കണമെന്നോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതുപോലെ മറ്റുള്ളവരെയും കാണാൻ കഴിയണം. ഇത് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. അതാണ് അതിന്റെ രഹസ്യം. അതാണ് ഒരുപക്ഷെ കുറച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയണം. അപകർഷതാബോധം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് വേറൊരു വ്യക്തിയെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നാം മറ്റുള്ള വ്യക്തികളെയും സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ രൂപത്തെക്കുറിച്ചും അവരുടെ എല്ലാ ശരീരഘടനയെക്കുറിച്ചും ആകൃതിയെക്കുറിച്ചും എല്ലാം പല കാര്യം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കും. ഏറ്റവും മനോഹരമായി നിങ്ങൾ പോരായ്മയുള്ളവരാണെന്ന് പറയുന്നതാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി അല്ലേ. സൗന്ദര്യ വർത്തക ബിസിനസ് എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സിലെ ബിസിനസ്സാണ് വേൾഡ് ഓവർ. അവർ പറയുന്നത് നിങ്ങൾ പോരായ്മയുള്ളവരാണെന്ന് അവരെപ്പോഴും അല്ലെ, ഓരോ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആർക്കെങ്കിലും തോന്നുവോ എനിക്ക് എന്തെങ്കിലും കുറവില്ലാത്തതാണെന്ന്? എല്ലാവർക്കും അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ തോന്നും ഞാൻ എന്തെങ്കിലും കുറവുള്ളതാണ്. അതുകൊണ്ടാണ് ഉടനെ പോയി ആ കുറവ് നികത്താനുള്ള കാര്യങ്ങൾ പോയി വാങ്ങിക്കുന്നത്. ലോകം അത്രമാത്രം നമ്മളോട്, പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു നിങ്ങൾ ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങൾ കാണുവാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അതേപോലെ കാണുവാൻ കഴിയത്തുള്ളൂ. പഴയ നിയമത്തിലൊരു വ്യക്തിയെ കാണിച്ചു തരാം. 1 സാമുവൽ 18 1 സാമുവൽ 18:3
യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണരെ പോലെ സ്നേഹിക്കുകൊണ്ട് അവനുമായി സഖ്യത ചെയ്തു.
അതിന്റെ 20:17
യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കാൻ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു.
കണ്ടോ, രണ്ടു പ്രാവശ്യം നാം കാണുകയാണ് യോനാഥാൻ ദാവീദ്, യോനാഥാൻ യോനാഥാൻ ദാവീദിന്റെ മുമ്പുള്ള രാജാവായ ആദ്യത്തെ രാജാവായ ശൗലാണ്. ശൗല് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ മേലുള്ള അഭിഷേകം പോയി, ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ ദാവീദ് രാജാവായി ഭരണം തുടങ്ങിയിട്ടില്ല. 17 ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും അവന് 13 ദൈവം ട്രെയിൻ ചെയ്തിട്ട് 30 ദാവീദ് രാജാവായിട്ട് കയറുന്നത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം ആണ് നാം വായിച്ചത്. കാരണം ശൗൽ ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്ത് നടക്കുകയാണ്. കാരണം അവൻ ഗോലിയാത്തിനെ അല്ലെ, ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഫിലിസ്തീയ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കൊന്നുകളഞ്ഞു. ജനമെല്ലാം ദാവീദിനെ പോഴ്ത്തുകയും ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇതെല്ലാം കേൾക്കുമ്പോൾ ശൗലിന്റെ ഉള്ളിൽ അസൂയ ഉളവാകുകയാണ്. എങ്ങനെയേലും ദാവീദിനെ നശിപ്പിക്കണം. സാധാരണ ഇസ്രായേലില് രാജാവിന്റെ മകനാണ് അടുത്ത രാജാവായി തീരുന്നത്. രാജാവിന്റെ ആ തലമുറ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത രാജസ്ഥാനം അവകാശപ്പെട്ടത് യോനാഥാനാണ് ശൗലിന്റെ മകൻ. എന്നാൽ ദൈവം ദാവീദിനെയാണ് അഭിഷേകം ചെയ്തത്. ഇത് യോനാഥാന് മനസ്സിലായി. അതിന്റെ 18:1 പറയുന്നു, 18:1 അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. കാരണം യോനാഥാന് മനസ്സിലായി ദൈവത്തിന്റെ അഭിഷേകം ഉള്ളത് ദാവീദിന്റെ മേലാണ്. ഞാനാണ് പിന്തുടർച്ചവകാശി എങ്കിലും സ്വാഭാവികമായിട്ടാണെങ്കിൽ അവന് മനസ്സിലായി ദൈവം ഈ ദാവീദിനെയാണ് അടുത്ത രാജാവായി കണ്ടിരിക്കുന്നത്. കാരണം ഗോലിയാത്തിനെ കൊന്നതും അതിനോട് സംബന്ധിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവന്റെ പ്രതികരണവും എല്ലാം മനസ്സിലായപ്പോൾ യോനാഥന്, ദൈവാത്മാവുള്ള വ്യക്തിയായിരുന്നു യോനാഥൻ, അവന് മനസ്സിലായി ദാവീദിന്റെ മേലാണ് അഭിഷേകമുള്ളത്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് എന്റെ 3 യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ട് അവനുമായി സഖ്യതു. അവൻ ചെയ്തത് എന്താണെന്നറിയാവോ? അതിന്റെ 4 യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. തന്റെ അധികാരത്തിന്റെ എല്ലാം തന്റെ യോദ്ധാവാണെന്ന് തന്നെ തിരിച്ചറിയിക്കുന്ന എല്ലാം അവൻ ഊരി ആർക്ക് കൊടുത്തു? ദാവീദിന് കൊടുത്തു. തന്റെ പ്രാണനെ സ്നേഹിച്ചത് പോലെ അവൻ ദാവീദിനെ സ്നേഹിച്ചു. പിന്നെ ഈ യോനാഥാനും ദാവീദുമായിട്ടുള്ള ബന്ധത്തിൽ അനവധി കാര്യങ്ങൾ ഒന്ന് ശാമുവേലിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് ശൗല് സ്വന്തം അപ്പൻ യോനാഥാന്റെ അപ്പൻ ശൗല് ഈ ദാവീദിനെ കൊല്ലാൻ നടക്കുമ്പോൾ ഈ യോനാഥാനാണ് ഈ സീക്രട്ടുകളെല്ലാം ദാവീദിനെ അറിയിക്കുന്നത്. ഇതിന്റെ പേരിൽ അപ്പൻ മകനെ വിളിക്കുന്ന പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ കഴിയുമോ? കാരണം എനിക്കൊന്ന് അത്രമാത്രമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അതിന്റെ 20 അധ്യായത്തിന്റെ 30 വചനം.
അപ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവൻ അവനോട്, വക്രതയും ദുശാഢ്യവും ഉള്ളവളുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്ക് നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയുമായി നീ ഈശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടായി.
അത്രമാത്രം സ്വന്തം മകനോട് ഈ ശൗല് അപ്പൻ പറയുകയാണ്. അത്രമാത്രം കോപമായിരുന്നു. കാരണം അവൻ ഈ യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ തന്നെ ദാവീദിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കാരണം നിന്റെ രാജസ്ഥാനം തട്ടിയെടുക്കുന്ന ഒരു വ്യക്തിയെ നിനക്ക് ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ? പക്ഷേ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയായിരുന്നു യോനാഥാൻ. അവനാണ് ദാവീദിനെ അങ്ങനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രായോഗിക തലത്തിൽ ആ സ്നേഹത്തെ അവൻ കാണിച്ചു കൊടുത്തു. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണമാണ്. സ്വന്തം പ്രാണനെ പോലെ വേറൊരു വ്യക്തിയെ എങ്ങനെയാണ് സ്നേഹിക്കണം? നാം നമ്മുടെ ജീവനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അല്ലേ, അത് പോലെ തന്നെ എന്റെ ജീവൻ വിലയേറിയതാണെങ്കിൽ മറ്റവന്റെയും ജീവൻ വിലയേറിയതാണ്. സ്വന്തം അപ്പൻ ആണ് ദാവീദിനെ നശിപ്പിക്കാൻ പോകുന്നതെങ്കിലും അവന്റെ പ്രാണൻ വിലയേറിയത് ആയതുകൊണ്ട് സ്വന്തം പ്രാണൻ വകവെക്കാതെ അവൻ ദാവീദിനെ സ്നേഹിക്കുകയാണ്. കാരണം ഇവനെ സ്നേഹിച്ചു എന്നറിഞ്ഞാൽ, ശൗലിന്റെ ശത്രുവായ ദാവീദിനെ സ്നേഹിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ മകനെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അതൊന്നും വകവെക്കാതെ അവൻ ദാവീദിനെ സ്നേഹിക്കുകയാണ്. കാരണം എനിക്കെന്റെ പ്രാണൻ വിലയേറിയതാണെങ്കിൽ മറ്റെല്ലാവരുടെയും പ്രാണൻ വിലയേറിയതായിട്ട് എണ്ണാൻ കഴിയണം എന്നുള്ളത്. അതുകൊണ്ട് സ്വന്തം പ്രാണന്റെ തന്റെ കോപം, അപ്പന്റെ കോപം പോലും ഭയപ്പെടാതെ അവൻ, അതൊരു ഒരു സഖ്യത ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ്? അവനൊരു ഉടമ്പടി ചെയ്തു, ഞാൻ നിന്നെ അങ്ങനെ സ്നേഹിക്കുമെന്ന് അവൻ അവസാനത്തോളം അത് നിലനിർത്തി എന്നുള്ളതാണ്. അവൻ അവസാനത്തോളം നിലനിർത്തിയ ഈ സ്നേഹത്തെക്കുറിച്ച് ദാവീദ് പറയുന്നത് എന്താണെന്നറിയോ? 2 Samuel 1:26.
യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലൻ ആയിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്.
Your love to me was more wonderful than the love of woman. ഒരു ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹമാണ് നിന്റെ സ്നേഹം. ശൗലും യോനാഥാനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ദാവീദ് അവരെ ഓർത്ത് വിലപിക്കുന്ന ഒരു ഭാഗത്തിന്റെ ഒരു വചനമാണ് നാം വായിച്ചത്. യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ത പ്രേമത്തിലും വിസ്മയമേറിയത്. അത്രമാത്രം വലിയൊരു ബന്ധമായിരുന്നു. അവസാനം യോനാഥാൻ മരിച്ചു. ദാവീദ് അതിനുശേഷം അടുത്ത രാജാവായി തീർന്നു. ഇത് ക്രിസ്തുവിൽ നാം കാണുന്ന ഒരു നിഴലാണ്. ഇതെല്ലാം ക്രിസ്തുവിന്റെ ഒരു നിഴൽ മാത്രമാണ്. പഴയ നിയമത്തിൽ കാണുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വന്തം സ്ഥാനം മാറ്റിവെച്ചിട്ട്, അടുത്ത രാജാവാകാനുള്ള എല്ലാ പദവികളും മാറ്റിവെച്ചിട്ട് ദൈവം അഭിഷേകം ചെയ്ത ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോനാഥാൻ. അവർ തമ്മിലുള്ള ബന്ധം അത്ര ബന്ധമായിരുന്നു. നാമും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? കാരണം നമ്മെ രാജാവാക്കുവാൻ അവനെന്താ ചെയ്തത്? സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി തന്നു, നമ്മെ രാജാവാക്കുവാൻ. വെളിപാട് പുസ്തകം എങ്ങനെയാണ് പറയുന്നത്? വെളിപാട് പുസ്തകം 1:6
നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച്
നമ്മെ സ്നേഹിക്കുന്നവനും. വെളിപാടിന്റെ 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നമ്മെ എത്രമാത്രം ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് തന്റെ ജീവനെ ക്രൂശിൽ വെടിഞ്ഞതെന്ന് നാം തിരിച്ചറിയണം. എത്രമാത്രം ആഴമായി നമ്മെ സ്നേഹിച്ചു. പഴയ നിയമത്തില് ചില നിഴലുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും ക്രിസ്തുവിൽ, ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹമുണ്ട് അല്ലെ? യോനാഥാന് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. എന്നാൽ ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ, ക്രൂശിൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ സ്നേഹത്തിന്റെ പ്രദർശനം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. വചനത്തിലൂടെയും പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നു. അത് കാണിച്ചു തരുമ്പോൾ ആ മാതൃകയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നാം തിരിച്ചറിയണം. 1 യോഹന്നാൻ 3:16
അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു.
യോനാഥാൻ തന്റെ ജീവൻ ദാവീദിന് വേണ്ടി കൊടുത്തപ്പോൾ ദാവീദ് പറഞ്ഞു, നിൻ പ്രേമം കളത്ത പ്രേമത്തെക്കാളും വലുതാകുന്നു. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ സ്നേഹം നാം അറിയുമ്പോൾ നാം എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നാം കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്, അത്രമാത്രം സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരെയും അങ്ങനെ സ്നേഹിക്കുവാൻ നാം തുടങ്ങും. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ 2 തലങ്ങൾ, ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ നാം എത്രമാത്രം വളരുന്നത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിന് എപ്പോഴും പ്രദർശനമുണ്ട്. സ്നേഹം ഒരു വികാരം മാത്രമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അല്ല, അതിനൊത്തിരി പ്രായോഗിക വശങ്ങളുണ്ട്. സ്നേഹത്തിന്റെ പ്രായോഗിക വശങ്ങൾ, അതിനാണ് ദൈവം നമ്മെ ഒരു സഭയായി, ഒരു കൂട്ടമായി ആക്കിയിരിക്കുന്നത്. ഇത് വെളിപ്പെടുത്തുവാൻ, ഈ സ്നേഹം വെളിപ്പെടുത്തുവാനാണ് ഒരു കൂട്ടമായി നമ്മെ ആക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വരച്ചു കാട്ടുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ. വേറെ ഒന്നും ദൈവം ഈ ലോകത്താക്കി വെച്ചിട്ടില്ല. അവരിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടേണ്ടത്. കാരണം പരസ്പര സ്നേഹം കണ്ടിട്ടാണ് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം തിരിച്ചറിഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്വസ്നേഹികൾ എന്നപോലെ ആയി ഞാൻ തീരും. എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാൻ, 2 വ്യക്തികളായ ഒരു രണ്ട് മനുഷ്യരായ യോനാഥാനും ദാവീദും തമ്മിൽ ഒരു സഖ്യത ചെയ്യാമെങ്കിൽ അല്ലെ, ഉടമ്പടി ചെയ്ത് അത് മരണം വരെ അവർ തുടർന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് നമുക്ക് തമ്മിൽ തമ്മിൽ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയണം, എത്രമാത്രം ശക്തി നമുക്ക് ചേരണം. നമുക്ക് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുകയാണ് ഈ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ. ഇത് പ്രായോഗിക കാര്യങ്ങളിൽ നാം വെളിപ്പെടുത്തുമ്പോഴാണ് ലോകം ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുന്നതെന്ന് നാം തിരിച്ചറിയണം. അപ്പൊ നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. നീ നിന്നെ തന്നെ എത്രമാത്രം പോറ്റി പുലർത്തുന്നു, അത്രമാത്രമെങ്കിലും മറ്റുള്ളവരെ നീ പോറ്റി പുലർത്തുന്നു. ഈ കൽപ്പന, ഇതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനം, ഇത് നമ്മൾ ചിന്തിക്കും. നാം എത്രമാത്രം നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനമായി മറ്റുള്ളവരിലേക്കും ആ സ്നേഹം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരിക്കലും നിന്നു പോകുന്നതല്ല. ഒരിക്കലും നാം വളർന്നു ഇനി മുകളിലേക്ക് വളരാനില്ല എന്നൊരവസ്ഥയില്ല. ക്രിസ്തു എപ്പോഴും ഉയർന്നിങ്ങനെ ഉയർന്നിങ്ങനെ നിൽക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ അവസരങ്ങളിലും ഈ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ നാം ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ നാം സ്നേഹത്തിൽ വളർന്നുകൊണ്ടേ ഇരിക്കും. അതൊരു ഒരു വികാരം മാത്രമല്ല, ഒരു തീരുമാനം കൂടിയാണ്, ഒരു കമ്മിറ്റ്മെന്റാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കും, അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കും. അതൊരു തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്ന് മാത്രമാണ് യോനാഥാൻ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചത്. അതൊരിക്കലും ആ ഉടമ്പടി അവസാനം വരെ അവർ സൂക്ഷിച്ചു. അതൊരു ഒരു വികാരം, എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അത് മാനുഷിക സ്നേഹമാണ്, അതാണ് മാനുഷിക സ്നേഹത്തിന്റെ പ്രത്യേകത. എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ, എന്നാൽ ഒരു തീരുമാനം, എൻ്റെ ഇച്ഛയിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ സ്നേഹിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സത്യം അറിയാമോ, ദൈവം അവിടെ തൻ്റെ ശക്തിയെ നമ്മളിലേക്ക് പകരും. ആ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ പകരുവാൻ ദൈവത്തിന് കഴിയത്തില്ല. കാരണം നമ്മുടെ മുഴുവൻ ബീയിങ്ങും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന പറയുന്നത്. അതേപോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അതൊരു ഒരു തീരുമാനമാണ്. അപ്പോൾ സ്നേഹത്തിലുള്ള ഒരു വളർച്ചയാണ് ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വളരുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നറിയോ. വേറെ ഒന്നിന് ചെയ്തെടുക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണത്. വേറെ ഒന്നിന് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തിയുണ്ട്. നമ്മളിലൂടെ ദൈവസ്നേഹം പുറത്തേക്ക് ഒഴുകുമ്പോൾ അനേക നാളുകളായി ദൈവസ്നേഹത്തെ അറിയാതിരുന്ന ഒത്തിരി ജനങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഒരു വ്യക്തിയുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു നീഡാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ദൈവദാസൻ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്, നിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്, കാരണം എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിൽ നിന്നെല്ലാം മനസ്സിലായി എന്താണ് ഏറ്റവും വലിയ ആവശ്യം. സാധാരണ അങ്ങനെയുള്ള ഒരു കുട്ടി പറയും, എനിക്കിപ്പോ ഒരു ജോലിയാണ് ആവശ്യം. ആ കുട്ടി ആ ദേവദാസനോട് പറഞ്ഞത്, വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, മറ്റെല്ലാത്തിലേക്കാളും ഉപരി. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അത് വേണ്ട എന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. പക്ഷേ പലരും അത് നമ്മളോട് പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കണമെന്നാണ് എല്ലാ മനുഷ്യരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ അത് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നിരാശപ്പെട്ട് തന്നെ കുറിച്ച് തന്നെ ഉള്ള താഴ്ന്ന ചിന്തകളിൽ ജീവിക്കുന്നു, തന്നെ തന്നെ നശിപ്പിക്കുന്ന, ഇവരെല്ലാം ഒറ്റ വാക്കിൽ നമ്മോട് പറയുന്ന, അവരുടെ വാക്കുകളിലും അത് അവർ പറയുന്നില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അവർക്കത് പറയാൻ അറിയത്തില്ല. പക്ഷേ അവർ പറയുന്നതാണ്, വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും എനിക്ക് കാണിച്ചു തരണം. അത് നിങ്ങൾക്ക് ആ വ്യക്തിയാകാൻ കഴിയുമോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇത് തിരിച്ചറിയാൻ നമുക്ക്, അവിടെയാണ് ദൈവമക്കളുടെ ഗ്ലോറി വെളിപ്പെടുന്നത്. അവരുടെ ആവശ്യങ്ങൾ പറയുന്ന ഭാഷ എന്ത് തന്നെയാണെങ്കിലും, ഒരു ഡോക്ടറുടെ പ്രത്യേകത, നമ്മൾ ചെന്ന് തലവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നല്ല തരുന്നത്, എന്താണ് ആ റിയൽ പ്രോബ്ലം, എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് നല്ല നല്ല ഡോക്ടർ. ഓരോ വിശ്വാസിയും ഒരു നല്ല ഡോക്ടർമാരാകണമെന്നാണ് പറയുന്നത്. വാച്ച്മാനി പറയാറുണ്ട്, എവ്രി ബിലീവർ ഈസ് എ സ്പിരിച്വൽ ഡോക്ടർ. ഒരു ആത്മീയ ഡോക്ടർമാരാണ് എല്ലാ വിശ്വാസികളും. നാം എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എന്താണ് റിയൽ പ്രോബ്ലം എന്ന് കണ്ടെത്തി അവർ പ്രകടിപ്പിക്കുന്ന ഭാഷ അല്ലേ. ഇപ്പം ഇന്നലെ ഒരു സഹോദരൻ പറയായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ മൂത്ത കൊച്ച് പല രീതിയിൽ എന്നെ സ്നേഹിക്കണം എന്ന് അവർക്ക് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുക പല രീതിയിൽ എന്നെ. കാരണം ആ കുഞ്ഞിന്റെ സ്നേഹം എല്ലാം ഡിവൈഡഡ് ആയി പോകുന്നുള്ളൊരു കുഞ്ഞു നോക്കുമ്പം ഇപ്പോൾ ഉണ്ടായ കുഞ്ഞിനെ അമ്മയും അപ്പനും വളരെയധികം സ്നേഹിക്കുന്നു. അപ്പൊ എന്നോടുള്ള സ്നേഹമെല്ലാം കുറഞ്ഞു വരുന്നു. അപ്പം പല രീതിയിലാണ് നമുക്കെല്ലാം അറിയാം അല്ലെ, കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകണം അല്ലെ. അവർ ഒരിക്കലും പറയത്തില്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണെന്ന്, ഒരിക്കലും കുഞ്ഞുങ്ങൾ നമ്മളോട് പറയത്തില്ല. പക്ഷെ എല്ലാ രീതിയിലും അവരെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ മാത്രമല്ല എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കുന്നത്. ഞാൻ എന്റെ ചിന്തകളെ ചുരുക്കട്ടെ. അപ്പോൾ നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വീണ്ടും ധ്യാനിക്കുക, ഞാൻ എന്നെ തന്നെ എത്രമാത്രം സ്നേഹിക്കും, ഞാൻ എന്നെ തന്നെ എത്രമാത്രം കരുതുന്നുണ്ട്, ഞാൻ എനിക്കായി എത്രമാത്രം കരുതുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഇത് ദൈവശക്തി കൂടാതെ നമുക്ക് കഴിയത്തില്ല. അപ്പോഴാണ് ഇതാണ് ദൈവത്തിൻ്റെ ബലഹീനത സ്നേഹമാണുവെങ്കിൽ നമ്മെക്കുറിച്ച് നാം നമ്മുടെ ഒരു ബലഹീനത എന്ന് പറയുവാൻ നമ്മൾ കാണേണ്ടത് എന്തായിരിക്കണം? സ്നേഹമായിരിക്കണം. നമ്മളിൽ ലോകം നമ്മളെ നോക്കുമ്പം നമ്മളിലുള്ള സ്നേഹം ഒരു വീക്ക്നെസ് ആയിട്ട് അവർക്ക് തോന്നണം. കാരണം എല്ലാവരാലും വെറുക്കപ്പെടേണ്ട വ്യക്തികളെ ആണ്ട് ഇവർ പോയി സ്നേഹിക്കുന്നത്. അത് ലോകം ബലഹീനതയാന്ന് പറഞ്ഞില്ലെങ്കിലേ, ലോകം ബലഹീനത അല്ല എന്ന് പറയുന്ന സ്നേഹമൊക്കെ ഒരുപക്ഷെ എന്താണ്, മാനുഷിക സ്നേഹമാണ്. അതിൻ്റെ ഒത്തിരി പ്രദർശനങ്ങൾ നമ്മൾ ചുറ്റും കാണുമ്പോൾ, ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമ്മളിലുള്ള വെളിപ്പെടുമ്പോഴാണ് ബലഹീനത ഒരു ശക്തിയായി നമ്മുടെ ജീവിതത്തിലും തീരുന്നത്. അതിനായി ദൈവം നമ്മയോ അങ്ങനെ നാം ഓരോരുത്തരും ആയിത്തീരുമ്പോൾ നാം സ്നേഹത്തിൽ വളരുന്നവരാണ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org